ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പിൽ സംസ്ഥാനത്ത് 75% മുകളിൽ പോളിംഗ്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം. വോട്ടെണ്ണൽ മറ്റന്നാൾ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. തെരഞ്ഞെടുപ്പ് പരിഷ്കരണം സംബന്ധിച്ച ചർച്ചകൾക്ക് വേദിയായി രാജ്യസഭ. 30th കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് നാളെ തിരിതെളിയും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിന് അല്പസമയത്തിനകം തുടക്കം. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പിൽ സംസ്ഥാനത്ത് ഇതുവരെ 75.49% പോളിംഗ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലാണ് ഇന്ന് പോളിംഗ് നടന്നത്. വോട്ടെടുപ്പിന്റെ സമയപരിധി 6 മണിയോടെ പൂർത്തിയായെങ്കിലും ക്യൂവിൽ അവശേഷിച്ചിരുന്നവർക്ക് വോട്ട് ചെയ്യാൻ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. മികച്ച ജനപങ്കാളിത്തമാണ് മിക്ക ബൂത്തുകളിലും രാവിലെ മുതൽ ദൃശ്യമായത്. 604 തദ്ദേശ സ്ഥാപനങ്ങളിലെ 12,391 വാർഡുകളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. 1-ഉം 2-ഉം ഘട്ടങ്ങളിലായി 73.37% പോളിംഗാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൃശൂർ ജില്ലയിൽ 72%, പാലക്കാട് 75.76%, മലപ്പുറത്ത് 76.97% പോളിംഗ് രേഖപ്പെടുത്തി. കോഴിക്കോട് വോട്ടിംഗ് ശതമാനം 76.59%, വയനാട് 77.49%. കണ്ണൂരിൽ 75.9%, കാസർഗോഡ് 74.19% ഇതുവരെയുള്ള പോളിംഗ്. കോഴിക്കോട് കോർപ്പറേഷനിൽ 68.96%, കണ്ണൂർ കോർപ്പറേഷനിൽ 68.93%, തൃശൂർ കോർപ്പറേഷനിൽ 62% പേർ വോട്ട് രേഖപ്പെടുത്തി. വയനാട് ജില്ലയിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പോളിംഗ്. തൃശൂരാണ് പോളിംഗ് ഏറ്റവും കുറവ്. പോളിംഗ് ശതമാനത്തിന്റെ അന്തിമ കണക്കുകൾ വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. 3 കോർപ്പറേഷനുകൾക്ക് പുറമെ 47 മുനിസിപ്പാലിറ്റികളിലും 470 ഗ്രാമപഞ്ചായത്തുകളിലും 77 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 7 ജില്ലാ പഞ്ചായത്തുകളിലുമാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. ആലപ്പുഴ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 5th ഒന്നാം ബൂത്തിൽ ഇന്ന് റീപോളിംഗും നടന്നു. ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന ബൂത്തുകളിൽ 2055 പ്രശ്നബാധിതമായി റിപ്പോർട്ട് ചെയ്തിരുന്നത്. കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
വൻതോതിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാതെയാണ് പ്രശ്നബാധിതമായി കണക്കാക്കിയിരുന്ന ബൂത്തുകളിൽ ഇന്ന് വോട്ടെടുപ്പ് പുരോഗമിച്ചത്. ഇന്ന് വോട്ടെടുപ്പ് നടത്തിയ 18,274 ബൂത്തുകളിൽ 2055 പ്രശ്നബാധിത ബൂത്തുകളായി റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ, വെബ്കാസ്റ്റിംഗ് എന്നിവ ഒരുക്കിയിരുന്ന ഈ ബൂത്തുകളിൽ അധിക പോലീസ് വിന്യാസവും ഉണ്ടായിരുന്നുവെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ തിരുവനന്തപുരത്ത് അറിയിച്ചു. കമ്മീഷൻ ഇവ നേരിട്ട് നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ സുരക്ഷ അതിശക്തമാക്കിയിരുന്നു. ഒരു കമ്പനി കേന്ദ്രസേനയെ ഇവിടെ പ്രത്യേകമായി വിനിയോഗിച്ചിരുന്നു. കണ്ണൂർ ജില്ലയിൽ 3,100 കേന്ദ്ര പോലീസ് സേനാംഗങ്ങളെയും പ്രത്യേകമായി വിനിയോഗിച്ചിരുന്നു.
കണ്ണൂർ ജില്ലയിൽ മികച്ച പോളിംഗ്. ജില്ലയിലെ നഗരമേഖലയിലും ഗ്രാമീണ തലത്തിലും വലിയ തോതിലുള്ള ജനപങ്കാളിത്തമാണ് വോട്ടെടുപ്പിൽ ഉടനീളം ദൃശ്യമായത്. കണ്ണൂരിൽ പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. വിശദവിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനിലും ഉയർന്ന വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തി. മട്ടന്നൂർ നഗരസഭ ഒഴികെ ജില്ലയിലെ 92 തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളിലാണ് ഇന്ന് വോട്ടെടുപ്പുണ്ടായത്. രാവിലെ മുതൽ തന്നെ ചില ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടർമാരുടെ വലിയ നിര ദൃശ്യമായിരുന്നു. വൈകിട്ട് 6 മണിക്ക് ശേഷവും ചില ബൂത്തുകളിൽ വോട്ടർമാരുടെ വരി കാണാം. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു എങ്കിലും ചില ബൂത്തുകളിൽ നേരിയ തോതിലുള്ള സംഘർഷമുണ്ടായി. ആകെ 5,472 സ്ഥാനാർത്ഥികളാണ് ജില്ലയിൽ മത്സരിക്കുന്നത്.
തൃശൂർ ജില്ലയിൽ പോളിംഗ് മിക്കയിടങ്ങളിലും പൂർത്തിയായി. അല്പം ചില അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചാൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടിംഗ് ജില്ലയിൽ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. എന്നാൽ ചിലയിടങ്ങളിൽ മെഷീൻ തകരാറായ ചില സ്ഥലങ്ങളിൽ സമയം നീട്ടി നൽകിക്കൊണ്ട് വോട്ടിംഗ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വടക്കാഞ്ചേരി നഗരസഭയിൽ 20th ഡിവിഷനിൽ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ച അൻവർ എന്ന വ്യക്തിയെ താൽക്കാലികമായി കരുതൽ തടങ്കലിലാക്കിയിട്ടുണ്ട്. അതുപോലെ നെടുപുഴയിൽ ഒരാൾ കള്ളവോട്ട് ചെയ്തു എന്നുള്ള അറിയിപ്പും ലഭിച്ചിട്ടുണ്ട്. എന്നിങ്ങനെ 1-2 അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചാൽ പൊതുവെ സമാധാനപരമായിരുന്നു ജില്ലയിലെ വോട്ടിംഗ്. ബിജെപി വലിയ രീതിയിൽ പ്രതീക്ഷയർപ്പിക്കുന്ന ഇടം കൂടിയാണ് തൃശൂർ. പോളിംഗ് ഉയരുന്നത് തങ്ങൾക്ക് നേട്ടമാകുമെന്നാണ് യുഡിഎഫിന്റെ പ്രതീക്ഷ. എൽഡിഎഫ് ആവട്ടെ, തങ്ങളുടെ സ്ഥിരം വോട്ടുകൾ കൃത്യമായി പെട്ടിയിൽ വീഴുമെന്ന ഉറപ്പിൽ തന്നെയാണ് നീങ്ങുന്നത്. എന്തായാലും തൃശൂരിന്റെ ജനം ആർക്കൊപ്പം കൊടി പാറിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.
പാലക്കാട് ജില്ലയിലും വോട്ടർമാരുടെ ഭാഗത്തു നിന്നും മികച്ച പ്രതികരണമാണ് ഉണ്ടായത്. ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ 80% മുകളിലാണ് പോളിംഗ്. പട്ടാമ്പി ചെർപ്പുളശ്ശേരി നഗരസഭകളിലും പോളിംഗ് 75% മുകളിലെത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
അവസാന മണിക്കൂറിൽ തിരക്ക് കുറവായതിനാൽ ജില്ലയിൽ ബഹുഭൂരിപക്ഷം ബൂത്തുകളിലും കൃത്യസമയത്ത് തന്നെ പോളിംഗ് അവസാനിച്ചു. 88 പഞ്ചായത്തുകളിലെ 1590 വാർഡുകളിലും 7 നഗരസഭകളിലെ 249 വാർഡുകളിലുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 13 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 183 ഡിവിഷനുകളിലും ജില്ലാ പഞ്ചായത്തിലെ 31 ഡിവിഷനുകളിലും വോട്ടിംഗ് നടന്നു. 6724 സ്ഥാനാർത്ഥികളാണ് ജില്ലയിൽ ജനവിധി തേടിയത്. 284 ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളായി കണ്ടെത്തിയിരുന്നെങ്കിലും ഇവിടങ്ങളിൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഭിന്നശേഷിക്കാർ, പ്രായമായവർ, രോഗബാധിതർ തുടങ്ങിയവർക്ക് ബൂത്തുകളിൽ പ്രത്യേക പരിഗണന നൽകിയിരുന്നു. ഹരിതചട്ടം പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് അവസാനിച്ചത്.
കാസർഗോഡ് മംഗൽപ്പാടി മടിക്കൈ ഗ്രാമപഞ്ചായത്തുകളിലെ ഓരോ വാർഡിലും, കണ്ണൂർ ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ 5 വാർഡുകളിലും, കണ്ണപുരം മലപ്പട്ടം ഗ്രാമപഞ്ചായത്തുകളിലുമായി 9 വാർഡുകളിലും സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ ഈ വാർഡുകളിലേക്ക് ഇന്ന് വോട്ടെടുപ്പ് ഉണ്ടായിരുന്നില്ല. മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ പായമ്പാടം 7 വാർഡിലെ സ്ഥാനാർത്ഥി മരണപ്പെട്ടതിനാൽ ആ വാർഡിലെ വോട്ടെടുപ്പും മാറ്റിവച്ചിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മറ്റന്നാൾ രാവിലെ 8 ആരംഭിക്കും. സംസ്ഥാനത്താകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ആദ്യം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങും. തുടർന്ന് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണും. ഒരു വാർഡിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളുടെയും മെഷീനുകൾ ഒരു ടേബിളിൽ തന്നെയായിരിക്കും എണ്ണുക. ത്രിതല പഞ്ചായത്തുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവയ്ക്ക് അതത് സ്ഥാപന തലത്തിലുമാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. സ്ഥാനാർത്ഥികളുടെയോ ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിലായിരിക്കും വോട്ടെണ്ണൽ നടക്കുക. വരണാധികാരി അനുവദിക്കുന്ന വ്യക്തികളെ മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം പോളിംഗ് സാധനങ്ങളും ഇവിഎമ്മും വിതരണ കേന്ദ്രങ്ങളിൽ സജ്ജമാക്കിയിട്ടുള്ള സ്ട്രോങ് റൂമുകളിലാണ് സൂക്ഷിക്കുക. വോട്ടെണ്ണൽ നടക്കുന്ന December 13 എല്ലാ സർക്കാർ ട്രഷറികളും തുറന്നു പ്രവർത്തിക്കുന്നതിന് ട്രഷറി ഡയറക്ടർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് രേഖകൾ സർക്കാർ ട്രഷറികളുടെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിക്കുന്നതിനായാണ് ഈ നടപടി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് അവസാനിച്ചതിനാൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിച്ച പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്യണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ നിർദ്ദേശിച്ചു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും ഹരിതചട്ടം പാലിക്കാൻ ശ്രദ്ധിക്കണം. റോഡിലും പൊതുസ്ഥലങ്ങളിലുമുള്ള പ്രചാരണ ബോർഡുകൾ, ബാനറുകൾ എന്നിവ ഉടൻ നീക്കം ചെയ്യാൻ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും മുൻകൈയെടുക്കണം. ഭരണസമിതിയുടെ കാലാവധി ഈ മാസം 20 അവസാനിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ ഈ മാസം 21 മുൻപ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കണമെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. പഞ്ചായത്തുകളിലും നഗരസഭകളിലും ആദ്യ അംഗത്തെ അതത് വരണാധികാരികളാണ് സത്യപ്രതിജ്ഞ ചെയ്യിക്കുക. കോർപ്പറേഷനുകളിൽ ജില്ലാ കളക്ടർമാർ ആദ്യ അംഗത്തെ സത്യപ്രതിജ്ഞ ചെയ്യിക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ ആദ്യ യോഗം ചേരും. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിക്കുന്ന തീയതിയിൽ ഭരണാധികാരികൾ നടത്തേണ്ടതാണ്. കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുകൾ ജില്ലാ കളക്ടർമാരാണ് നടത്തേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
പാർലമെന്റിന്റെ ഇരുസഭകളും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. വന്ദേമാതരത്തിന്റെ 150 വാർഷികത്തോടനുബന്ധിച്ചുള്ള ചർച്ചകൾ രാജ്യസഭയിൽ പൂർത്തിയായി. ദേശീയ ഗീതമായ വന്ദേമാതരം രാഷ്ട്രത്തിന്റെ ആത്മാവിനെ ഉണർത്തുന്ന മന്ത്രമാണെന്ന് ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് കേന്ദ്രമന്ത്രി J.P. Nadda പറഞ്ഞു. സ്വാതന്ത്ര്യ സമരകാലത്ത് നടന്ന നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വന്ദേമാതരം ഏവർക്കും ഊർജ്ജം പകർന്നു നൽകുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചർച്ചയിലൂടെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിച്ഛായ തകർക്കാനുള്ള ശ്രമങ്ങൾ ഭരണപക്ഷം നടത്തുന്നു എന്ന കോൺഗ്രസിന്റെ ആരോപണത്തിനും ശ്രീ നഡ്ഡ മറുപടി നൽകി. നെഹ്റുവിനെ ഇകഴ്ത്താനല്ല, മറിച്ച് ചരിത്രം നേരായ രീതിയിൽ രേഖപ്പെടുത്താനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 2 80 അംഗങ്ങളാണ് വന്ദേമാതരം ചർച്ചയിൽ പങ്കെടുത്തത്. തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും രാജ്യസഭയിൽ ഇന്ന് നടന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നത് ജനാധിപത്യ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും വിശ്വാസ്യത വീണ്ടെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കണമെന്നും ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച് കോൺഗ്രസ് MP അജയ് മാക്കൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങൾക്ക് കോൺഗ്രസ് ഭരണകാലത്ത് വേണ്ടത്ര പരിഗണന നൽകിയിരുന്നില്ലെന്ന് BJP നേതാവ് സുധാംശു ത്രിവേദി ചർച്ചയിൽ ആരോപിച്ചു. ഇലക്ട്രൽ ബോണ്ടുകൾ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ സുതാര്യത കൊണ്ടുവന്നതായും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പരിഷ്കരണം സംബന്ധിച്ച ചർച്ചകൾക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ ലോക്സഭയിൽ മറുപടി നൽകിയിരുന്നു. 30th കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തിരി തെളിയും. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 6 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
നാളെ മുതൽ 19 വരെ തലസ്ഥാന നഗരിയിൽ നടക്കുന്ന 30th കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 26 വ്യത്യസ്ത വിഭാഗങ്ങളിലായി 82 രാജ്യങ്ങളിൽ നിന്നുള്ള 206 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. നഗരത്തിലെ 16 തിയേറ്ററുകളിലായി നടക്കുന്ന ചലച്ചിത്രമേളയിൽ 13,000-ലധികം ഡെലിഗേറ്റുകളും 200-ഓളം ചലച്ചിത്ര പ്രവർത്തകരും പങ്കെടുക്കും. ആൻമേരി ജാസിർ സംവിധാനം ചെയ്ത പലസ്തീൻ 36 ആണ് മേളയുടെ ഉദ്ഘാടന ചിത്രം. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ആഫ്രിക്കൻ സംവിധായകൻ അബ്ദുറഹ്മാനെ സിസാക്കോയ്ക്കും സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് കനേഡിയൻ ചലച്ചിത്രകാരി കെല്ലി ഫൈഫ് മാർഷലിനും സമ്മാനിക്കും. വിഖ്യാത ഇറാനിയൻ സംവിധായകൻ മുഹമ്മദ് റസൂലോഫ് ആണ് ഇത്തവണത്തെ മേളയുടെ ജൂറി ചെയർപേഴ്സൺ.
ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് പാസ് വിതരണം ഇന്ന് ആരംഭിച്ചു. ആദ്യ ഡെലിഗേറ്റ് കിറ്റ് നടിയും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവുമായ ലിജോമോൾ ജോസ് ഏറ്റുവാങ്ങി. 30th കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ മീഡിയ സെൽ പ്രവർത്തനം ആരംഭിച്ചു. ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ മീഡിയ സെൽ ഉദ്ഘാടനം ചെയ്തു. IFFK മീഡിയ പാസും കിറ്റും നാളെ രാവിലെ 9:30 മുതൽ മീഡിയ സെല്ലിൽ നിന്നും വിതരണം ചെയ്യും. ശബരിമല മണ്ഡല പൂജയ്ക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ഇന്ന് വൈകിട്ട് 5 വരെയുള്ള കണക്കനുസരിച്ച് സന്നിധാനത്ത് 64,287 പേർ ദർശനം നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
മണ്ഡല പൂജയ്ക്ക് 15 ദിനങ്ങൾ ബാക്കി നിൽക്കെ ശബരിമല മണ്ഡല പൂജയ്ക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്ന് വൈകിട്ട് മുതൽ ആരംഭിച്ചു. ഈ മാസം 26-27 തീയതികളിലേക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആണ് ആരംഭിച്ചത്. ശബരിമല online.org എന്ന വെബ്സൈറ്റിലൂടെയാണ് ദർശനത്തിനായി സ്ലോട്ടുകൾ ബുക്ക് ചെയ്യേണ്ടത്. 26-30,000 പേർക്കും 27-35,000 പേർക്കും വെർച്വൽ ക്യൂ വഴി ദർശനത്തിനും കൂടാതെ സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേർക്കുമായിരിക്കും ഈ ദിനങ്ങളിൽ ദർശനം അനുവദിക്കുക.
കേരളത്തിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിൽ സുപ്രധാന നീക്കവുമായി സുപ്രീംകോടതി. VC മാരെ സുപ്രീംകോടതി നേരിട്ട് നിയമിക്കും. മുദ്രവെച്ച കവറിൽ പേരുകൾ നൽകാൻ ജസ്റ്റിസ് ദൂലിയ കമ്മിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയുടെ കത്തും ഗവർണറുടെ മറുപടിയും പരിശോധിച്ച ശേഷം സമിതി ബുധനാഴ്ചയ്ക്കകം കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം. കേസ് സുപ്രീംകോടതി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. VC നിയമനത്തിൽ സുപ്രീംകോടതിയുടെ തീരുമാനത്തോട് സംസ്ഥാന സർക്കാർ പൂർണ്ണമായും യോജിക്കുന്നതായി മന്ത്രി P. രാജീവ്. ജസ്റ്റിസ് ദുലിയ നൽകുന്ന പട്ടിക സർക്കാർ അംഗീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. യോഗ്യരായവരെ തന്നെ നിയമിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചാൻസലറുടെ അഭിപ്രായങ്ങളും ഒപ്പം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളും പരിഗണിച്ച് സമവായത്തിലെത്താമെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയപരിധി 6 ഇടങ്ങളിൽ പുനർനിശ്ചയിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പുതുക്കിയ തീയതി പ്രകാരം തമിഴ്നാടും ഗുജറാത്തും എന്യൂമറേഷൻ പ്രക്രിയ ഈ മാസം 14-നകം പൂർത്തിയാക്കണം. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ അവസാന തീയതി ഈ മാസം 18 വരെ നീട്ടിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ അവസാന തീയതി ഈ മാസം 26 വരെയാണ് നീട്ടിയത്. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് 2ാംഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നത്. കൊച്ചി മുസിരിസ് ബിനാലെ 6ാം പതിപ്പിന് നാളെ തുടക്കം. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൌണ്ടിൽ വൈകിട്ട് 5:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനാലെ ഉദ്ഘാടനം ചെയ്യും. അവിസ്മരണീയ കലാനുഭവങ്ങളാണ് ബിനാലെയിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത്. 2026 മാർച്ച് 31 ബിനാലെയുടെ സമാപനം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. ന്യൂ ചണ്ഡീഗഡ് സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം ആരംഭിക്കുക. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ തകർത്ത വൻ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ടീം ഇന്ത്യ ഇന്ന് കളിക്കളത്തിലിറങ്ങുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 427 പോയിന്റ് ഉയർന്ന് 84,818. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 141 പോയിന്റ് നേട്ടത്തിൽ 25,899 വ്യാപാരം അവസാനിപ്പിച്ചു. പവന് 95,880 ഗ്രാമിന് 11,985 ഇന്നത്തെ സ്വർണവില. നാവികസേനാ ദിനാഘോഷങ്ങൾക്ക് ശേഷം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ശുചീകരണ യജ്ഞം തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ സംഘടിപ്പിച്ചു. നാവിക കമാൻഡിന് കീഴിലുള്ള വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള 74 നാവികർ ശുചീകരണ പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാംഘട്ട വോട്ടെടുപ്പിൽ സംസ്ഥാനത്ത് 75% മുകളിൽ പോളിംഗ്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം. വോട്ടെണ്ണൽ മറ്റന്നാൾ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. തെരഞ്ഞെടുപ്പ് പരിഷ്കരണം സംബന്ധിച്ച ചർച്ചകൾക്ക് വേദിയായി രാജ്യസഭ. 30th കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് നാളെ തിരി തെളിയും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിന് അല്പസമയത്തിനകം തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.